ദേ വരണുണ്ട് കാട്ടാന. അവർ ആനയെ ഞെട്ടിക്കാൻ നോക്കും. ആന ഞെട്ടിയാലും ഇല്ലെങ്കിലും ഭയങ്കര ചിരി. കുറെയായപ്പോൾ ആനി ഉമ്മറത്തിണ്ണയിൽ നിന്നെഴുന്നേറ്റ് അമ്മയുടെ അടുത്തേക്ക് പോയി. അമ്മയ്ക്ക് തിരക്കിട്ട പണിയാണ്. രാത്രിയിലേക്കുള്ള ചോറ് വയ്ക്കുന്നു, വീട് അടിച്ചു വാരുന്നു, വെള്ളം കോരി വയ്ക്കുന്നു. അമ്മയ്ക്കും ജാഥയ്ക്ക് പോണം. അമരപ്പന്തലിൽ ഞാന്ന് കിടക്കുന്ന വെള്ളം കുടിച്ചു ചീർത്ത ഉണക്കവള്ളികൾ വലിച്ചു പറിച്ച് ഉണങ്ങാനിടുകയാണ് അമ്മാമ. തീ പൂട്ടാൻ നല്ലതാണ്. ആനി അമ്മാമയുടെ അടുത്ത് ചെന്നിരുന്നു. ഞാൻ ജാഥയ്ക്ക് പോണില്ല, അവൾ പറഞ്ഞു. കുഴി മടിച്ചി, അവൾക്ക് മേലനങ്ങിയ നടക്കാൻ മടിയായിട്ടാണ്, ചിന്നമ്മ പറഞ്ഞു. നീയൊന്നും പൂവണ്ട കടാവേ, നൊരച്ച പ്രാന്തുള്ളൊരു വേറെയും ഇവിടുന്ന് പോണുണ്ടല്ലോ, അത് മതി. അമ്മാമ ആനയെ പിടിച്ച് ചേർത്തിരുത്തി. എന്നിട്ടും ആനയ്ക്ക് മനസമാധാനമുണ്ടായില്ല. പകുതി വെള്ളയും പകുതി മഞ്ഞയും നിറമുള്ള ചെറിയ 3 കൊടികളും കയ്യിൽ പിടിച്ച് ആന കുട്ടിപ്പാപ്പൻ്റെ അടുത്ത് ചെന്നു. കുട്ടിപ്പാപ്പൻ കൊടികൾ വാങ്ങി തിരിച്ചു മറിച്ചും നോക്കിയിട്ട് ആനയ്ക്ക് തിരിച്ചു കൊടുത്തു. ശാന്തിസേനയ്ക്ക് കൈപ്പിടിക്കാനുള്ളതാണ്, ആനി പറഞ്ഞു. കുട്ടിപ്പാപ്പൻ പരിചയമില്ലാത്ത കുട്ടിയെ നോക്കുന്നത് പോലെ അവളെ നോക്കി. ശാന്തിസേനയുടെ കാര്യം പറയുന്നത് തന്നെ കുട്ടിപ്പാപ്പന് സ്വൈര്യക്കേടാണ്. കുട്ടിപ്പാപ്പൻ്റെ മുഖം വിളറും, തൊണ്ട വിങ്ങും. കൊച്ചച്ഛനും കുട്ടിപ്പാപ്പനും കണ്ടുമുട്ടിയാലുടനെ തുടങ്ങും ശാന്തിസേനയെ പറ്റിയുള്ള തർക്കം. ശാന്തിസേന എന്ന പേര് തന്നെ ആനയ്ക്ക് പറഞ്ഞു കൊടുത്തത് ലൂസിയാണ്. ലൂസിയുടെ അപ്പൻ ശാന്തിസേനയിൽ ചേർന്നു. അതൊരു പട്ടാളമാണ്, ലൂസി പറഞ്ഞു. കർത്താവിൻ്റെ പട്ടാളം. കർത്താവും പട്ടാളക്കാരും കൂടി ഒരു കുന്നിൻ ചെരുവിലൂടെ നടന്നു പോകുന്ന സ്വപ്നം ആന കണ്ടത് അതിൻ്റെ ശേഷമാണ്. കർത്താവിൻ്റെ വേഷം ഉടുപ്പ് തന്നെയായിരുന്നു, നെഞ്ചത്ത് നിന്ന് കൈയെടുത്തിട്ടുമില്ല. പട്ടാളക്കാരുടെ വേഷം, പട്ടാളക്കാരുടെ വേഷം തന്നെയായിരുന്നു. മുന്നിൽ നടക്കുന്ന കർത്താവിൻ്റെ പിന്നിൽ തോക്ക് നീട്ടി അച്ചടക്കത്തെയോടെയാണ് പട്ടാളക്കാർ നടന്നത്. ഇക്കാര്യത്തിൽ പള്ളിയുടെ നിലപാട് തെറ്റാണ്, കുട്ടിപ്പാപ്പൻ കൊച്ചച്ഛനോട് പറഞ്ഞു. കുട്ടിപ്പാപ്പൻ്റെ ഒച്ച പതുക്കിയെങ്കിലും ഉറച്ചതായിരുന്നു. കൊച്ചച്ഛൻ എല്ലാം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടേയിരുന്നു. അവർ പറയുന്ന കാര്യങ്ങളൊന്നും ആനയ്ക്ക് മനസ്സിലാവില്ല. കർത്താവിൻ്റെ പട്ടാളം എന്ന് മനസ്സിലാവുന്ന പോലെ എളുപ്പമല്ല കാര്യങ്ങളല്ല അതൊന്നും. ഐ റിപ്പീറ്റ്, എളുപ്പമുള്ള കാര്യങ്ങളല്ല അതൊന്നും. ആനയോട് പറയുന്ന ഭാഷയിലല്ല കുട്ടിപ്പാപ്പൻ കൊച്ചച്ഛനോട് വർത്തമാനം പറയുക, കുറേ കൂടി കട്ടിയുള്ള ഭാഷയിലാണ്. പള്ളിയിൽ എല്ലാ കുർബാനയ്ക്കും ശാന്തിസേനയിൽ ചേരണമെന്ന് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷേ കോക്കാഞ്ചെറയിലെ ആണുങ്ങൾ ആരും കൂട്ടാക്കിയിട്ടില്ല. കമ്മുക്കൾ എല്ലാവരെയും മയക്കി വെച്ചിരിക്കുകയാണ്. കമ്മുക്കൾക്ക് ദൈവമില്ലാത്തത് കൊണ്ട് ദൈവപേടിയില്ല. ദൈവമില്ലാത്ത കമ്മുക്കൾ കാട്ടിക്കൂട്ടുന്നത് കോക്കാഞ്ചെറക്കാർ കാണുന്നില്ലേ? അവർ പള്ളി പൊളിക്കുന്നു, പള്ളി സ്കൂളുകൾക്ക് തീ വയ്ക്കുന്നു, അച്ഛന്മാരെയും കന്യാസ്ത്രീകളെയും കൊല്ലുന്നു. ലോകത്തെവിടെയൊക്കെ കമ്മുക്കൾ ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ പള്ളിക്കും ദൈവത്തിന് നേരെ ആക്രമം ഉണ്ടായിട്ടുണ്ട്. ഇതിനു പുറമെ കമ്മുക്കൾ നാട് ഭരിക്കുന്നുമുണ്ട്. കമ്മുക്കളുടെ കയ്യിൽ നിന്ന് നാടിനെയും തിരുസഭയെയും രക്ഷിക്കാനുള്ളതാണ് ശാന്തിസേന. നാട്ടിലാകെ കത്തോലിക്കർ ഇളകി മറിയുകയാണ്. ആ ഇളക്കമാണ് ഏറ്റവും കൂടുതൽ കണ്ടത് അമ്മയിലാണ്. അമ്മ എല്ലാ മുണ്ടുമുറികളും ഞൊറിഞ്ഞു കെട്ടി വെച്ചിരിക്കുകയാണ്. എപ്പോഴാണ് പള്ളിയിൽ നിന്ന് കൂട്ടമണിയടി കേൾക്കുക എന്നറിയില്ല. അപ്പോൾ എടുത്തെടുത്ത് ഓടാൻ വേണ്ടിയാണ് മുണ്ടുമുറികൾ ഞൊറിഞ്ഞു കെട്ടി വെക്കുന്നത്. അമ്മയുടെ കാൽപ്പെട്ടിയിൽ മുണ്ടുമുറികളുടെ 3-4 ഉരുളകളാണ് ഇപ്പോൾ കാണുക. ഏറ്റവും വലിയ ഒരു കൊടിയാണ് പള്ളിയിൽ നിന്ന് അമ്മയ്ക്ക് കൊടുത്തിട്ടുള്ളത്. കൂട്ടുമണിയൊച്ച കേട്ടാലുടനെ അതും പിടിച്ചുകൊണ്ട് അമ്മ പള്ളിയിലേക്കോടും. പള്ളിയിൽ നിന്ന് ജാഥ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അമ്മയ്ക്ക് ഒച്ചയുണ്ടാവില്ല. പിന്നെ അന്നേ എന്ന് കോഴി കാർപ്പിക്കുന്നത് പോലെയാണ് അമ്മ വിളിക്കുക. എന്തു വന്നാലും കമ്മുക്കളുടെ കയ്യിൽ നിന്ന് പള്ളിയെ രക്ഷിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്നാണ് അമ്മ പറയുന്നത്. സുറായികൾ ഒറ്റുകാരാണ്. അമ്മാമയെ കള്ളക്കണ്ണുകൊണ്ട് നോക്കി അമ്മ പറഞ്ഞു. 30 വെള്ളിക്കാശിന് കർത്താവിനെ ഒറ്റുകൊടുത്ത യൂദാസിനെ പോലെ കമ്മുക്കൾക്ക് ക്രിസ്ത്യാനികളെ ഒറ്റുകൊടുത്തവരാണ് സുറായികൾ. സുറായികൾ മാത്രമല്ല, മാർത്തോമക്കാരും കോക്കാഞ്ചെറയിലെ മാർക്കം കൂടികളും ഒക്കെ യൂദാസുകളാണ്. അപ്പൻ്റെ കാര്യം പറയുമ്പോൾ കാണുന്ന അതേ ദേഷ്യവും നിരാശയുമാണ് കമ്മുക്കളെ പറ്റി പറയുമ്പോൾ അമ്മയുടെ മുഖത്തുണ്ടാവുന്നത്. പള്ളി കമ്മുക്കൾക്കെതിരായ ജാഥകളും പ്രസംഗങ്ങളും തുടങ്ങിയതിൽ പിന്നെ അമ്മ പള്ളിയിൽ നിന്ന് പോരാതെയായി. രാവിലത്തെ വീട്ടുപണികളെല്ലാം തീർന്നാൽ അമ്മ പള്ളിയിലേക്കോടും. എനിക്കിപ്പോൾ എന്തൂട്ടിന്, കൈയും കാലും വീശിയാ നടക്കാം, നാഴിയും ചിരട്ടിയും പോലെ കുറഞ്ഞതിനെ കൈമലും കാലുമലും കെട്ടിയിട്ടൊന്നും ഇല്ലല്ലോ. ഒന്നല്ലോ അത് അതിൻ്റെ കാര്യം നോക്കാറായി. ഒടുക്കുമ്മക്ക് പള്ളിയും പട്ടക്കാരും തന്നെ ഉണ്ടാവുള്ളോ? അമ്മ കൈയും കാലും വീശി ഓടി. ചെറുതും വലുതുമായ എല്ലാ ജാഥയ്ക്കും പോയി. ഏറ്റവും മുമ്പിൽ നടന്ന് തൊണ്ട പൊട്ടി വിളിച്ചു പറഞ്ഞു. ഒരു ദിവസം അമ്മ സ്വന്തം വകയായി ശരിക്കും തൊണ്ട പൊട്ടി വിളിച്ചു പറഞ്ഞു, കമ്മുക്കളെ വെട്ടിയാ കൊല്ലണം. ആരും സ്വന്തമായി ഒന്നും ജാതിയിൽ വിളിച്ചു പറഞ്ഞുകൂടെന്നും അരമനയിൽ നിന്ന് അനുവദിച്ചു മാത്രമേ പറയാനാവൂ എന്നും വികാരിയച്ചും വരെ പറഞ്ഞിട്ടും അമ്മ നിർത്തിയില്ല. വെട്ടിയാ കൊല്ലണം, വെട്ടിയാ കൊല്ലണം, കമ്മുക്കളെയൊക്കെ വെട്ടിയാ കൊല്ലണം. ജാതക്കാർ അമ്പരന്ന് പോയി. എന്നാലും അമ്മയുടെ കമ്മുക്കളോടുള്ള ദേഷ്യവും പള്ളിയോടുള്ള ആത്മാർത്ഥതയും നല്ല അർത്ഥത്തിൽ സ്വീകരിക്കണമെന്ന് വികാരിയച്ചൻ ആവശ്യപ്പെട്ടു. അത് അവിടം കൊണ്ട് അവസാനിച്ചിരുന്നെങ്കിൽ ആനയ്ക്ക് കുഴപ്പമില്ലായിരുന്നു. അതിൻ്റെ ബാക്കിഭാഗം എല്ലാ കാലത്തേക്കും ആനയെ ബാധിക്കുന്നതായി മാറിയതോർക്കുമ്പോൾ നാണക്കേട് കൊണ്ട് ആന മരിച്ചു പോകുന്നു. കഥ കേട്ട കോക്കാഞ്ചിറക്കാർ ചിരിച്ച് ചിരിച്ച് മണ്ണ് കപ്പി. കൊച്ചുറൂതിന് ജാതപ്രാന്തണ്, അവർ പറഞ്ഞു. കൊടിയും പിടിച്ച് അമ്മ വെപ്രാളപ്പെട്ടു പോകുമ്പോൾ അവർ വിളിച്ചു, ജാത കൊച്ചുറൂതു. ഇനി അതും ചുരുങ്ങി അമ്മ ജാത കൊച്ചുറുവും ആനി ജാത കൊച്ചുറുവിൻ്റെ മോളുമാവും. അമ്മാമ പറഞ്ഞു, ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് പിടിച്ച കാണാൻ നല്ല പൂര. ജാതകളൊക്കെ ആനിക്ക് വെറുപ്പാണ്. നടന്ന് നടന്ന് കാൽ കഴിച്ചു പൊട്ടും. വെയിൽ കൊണ്ട് തല കറങ്ങും. വരിയിൽ നിന്നാണെങ്കിൽ ഒരു ഇഞ്ച് തെറ്റി നടക്കാനും പാടില്ല. ആനിക്ക് രണ്ടാളുടെ രണ്ടാളുടെ ഇടയിൽ തള്ളുകൊണ്ട് നടക്കുന്നതും ഇഷ്ടമല്ല. പള്ളിയിലാണെങ്കിൽ ഇപ്പോൾ കമ്മുക്കളുടെ മാനസാന്തരത്തിന് വേണ്ടിയും നാടിനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയും എന്നും ജാഥയും പ്രാർത്ഥനയുമാണ്. കഴിഞ്ഞ ഞായറാഴ്ച പള്ളിയിൽ നിന്ന് വടക്കോട്ട് ഗോസായിക്കുന്ന് വരേക്കും തെക്കോട്ട് ചീരാച്ചി കള്ളുഷാപ്പ് വരേക്കുമായിരുന്നു ജാഥ. ജാഥയിൽ പിടിക്കാൻ കൊടുത്തതാണ് കൊടികൾ. ആനയുടെയും ചിന്നമ്മയുടെയും ചീയമ്മയുടെയുമാണ് മൂന്ന് കൊടികൾ. മറ്റു കുട്ടികളുടെ കൂടെ ജാഥയുടെ മുന്നിൽ നടക്കാനൊന്നും ആനയ്ക്ക് തോന്നിയില്ല. അമ്മയായിട്ട് വരുത്തി വെച്ചത് പോരാതെ ആനയായിട്ടും കൂടി ഇനി വരുത്തി വയ്ക്കുന്നില്ല ഒന്നും. അവൾ ചിന്നമ്മയുടെയും ചീയമ്മയുടെയും നടുവിൽ നിന്നു. ജാഥയായി നടക്കുന്നതും അലറുന്നതുമൊക്കെ കുട്ടികൾക്ക് എല്ലാവർക്കും രസമായിരുന്നുവെങ്കിലും ആനയ്ക്ക് രസം തോന്നിയില്ല. ഒരു കൊടി കിട്ടണമെന്നുണ്ടായിരുന്നു അവൾക്ക്. അതിനു കുറേ കഷ്ടപ്പെട്ടു. മുതിർന്നവരുടെ ഇടയിൽ നിന്നിരുന്നത് കൊണ്ട് കൊടി വിതരണം ചെയ്യുന്നവർ ആനയെ കണ്ടില്ല. ഈഷ്, ഒരു കൊടി ഇങ്ങട്, ഷ് ഇങ്ങട് എന്ന് ചീയമ്മ ആനയുടെ കൈ പിടിച്ച് പൊക്കിക്കാട്ടിയപ്പോഴാണ് അവസാനം ആനയ്ക്കൊരു കൊടി കിട്ടിയത്. ജാഥയിൽ പ്രമാണികൾ പറഞ്ഞതൊന്നും ഏറ്റുപറയാൻ ആനയ്ക്കിഷ്ടം തോന്നിയില്ല. ഒന്നാമത് പലതും അവൾക്ക് മനസ്സിലായില്ല. മുണ്ടശ്ശേരി എന്ന വാക്ക് പലതവണ കേട്ടതിന് ശേഷമാണ് അതൊരു മനുഷ്യനാണെന്ന് ആനയ്ക്ക് മനസ്സിലായത്. മുണ്ടശ്ശേരി ഒരു ഭയങ്കര കമ്മുവാണ്. അയാൾ തിരുസഭയെ വഞ്ചിച്ചു. അയാൾക്ക് നാട് ഭരിക്കാൻ അറിയില്ല. പിന്നെയും മുണ്ടശ്ശേരിക്ക് പല കുഴപ്പങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കേട്ടിട്ടും ആനയുടെ മനസ്സിളകിയില്ല. ഒന്നാമത് ആന മുണ്ടശ്ശേരിയെ അറിയില്ല, കണ്ടിട്ടു പോലുമില്ല. പിന്നെങ്ങനെയാണ് മുണ്ട എന്ന് വിളിക്കുക? അതുമല്ല ആനയുടെ പ്രശ്നം. ദൈവമില്ലാത്ത ഒരാൾ, ഒരു കമ്മു അവളുടെ ഉള്ളിലുണ്ടായിരുന്നു. എവിടെയോ ഘോരയുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന പട്ടാളക്കാരനായിട്ടും മലമ്പനി പിടിച്ച് ആസാമിൽ കിടന്ന് മരിക്കുന്ന അനാഥനായിട്ടും രാജ്യസ്നേഹിയായി നീണ്ടു നിവർന്നു നിൽക്കുന്ന ഒരു ധീരനായിട്ടുമൊക്കെ പല നേരത്ത് പല രൂപങ്ങളിൽ അവളുടെ അപ്പൻ, അമ്മാമയുടെ മൂത്ത മോൻ കൊച്ചപ്പൻ. അപ്പൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അപ്പനെ മാനം കെടുത്തലാണ് എന്നവൾ വിശ്വസിച്ചു. മുണ്ടശ്ശേരിയും ഒരു കമ്മുവാണല്ലോ. അപ്പനും മുണ്ടശ്ശേരിക്കും എതിരായി ഒന്നും പറയാൻ ആന കൂട്ടാക്കിയില്ല. ഉറക്കുറക്കാ വിളിച്ചു പറയരാ. ജാഥയുടെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ ഓടി നടക്കുന്ന ഒരു പ്രമാണി കുട്ടികളോട് പറഞ്ഞു. എല്ലാ ശക്തിയും എടുത്തു കുട്ടികൾ അലറി, തണ്ടാ മുണ്ടാ മുണ്ടശ്ശേരി ഡണ്ട പറയാനുള്ള രസം കൊണ്ട് കുട്ടികൾ തമ്മാമിൽ നോക്കി കണ്ണിറുക്കി ചിരിക്കുന്നത് ആന കണ്ടു. പെൺകുട്ടികൾ വായ പൊത്തി ചിരിക്കുന്നു. ആനയ്ക്കൊരു ചിരിയും വന്നില്ല. കൊടി കയ്യിലിട്ട് തിരിച്ചുകൊണ്ട് അവൾ മിണ്ടാതെ നടന്നു. കൊച്ചച്ചൻ ജാഥയിൽ ഉണ്ടായിരുന്നില്ല. കൊച്ചച്ചനെ കണ്ടില്ലെന്ന വിവരം പറഞ്ഞപ്പോൾ കുട്ടിപ്പാപ്പൻ ചിരിച്ചു. കാണില്ല, കാണാൻ പാടില്ല. പിന്നെ കുറേ കാലത്തേക്ക് കൊച്ചച്ചനെ എവിടേക്കും കണ്ടില്ല. പള്ളിയിലോ വേദോപദേശ ക്ലാസ്സിലോ ഒന്നും. അച്ഛന്മാരായാലും വേണം, തിരി അടക്കോ ഒതുക്കോ, അമ്മ പറഞ്ഞു. കോക്കാഞ്ചിറയിലെ കമ്മുക്കളുടെ വീട്ടിൽ പോയി എന്ന കുറ്റത്തിന്, അവരുടെ ഭാഗം പിടിച്ച് സംസാരിച്ചു എന്ന കുറ്റത്തിന് കൊച്ചച്ഛനെ പട്ടിക്കാട്ടേക്ക് സ്ഥലം മാറ്റിയതാണ്. പള്ളിയെയും പട്ടക്കാരെയും രക്ഷിക്കാൻ തിരുസഭ മുഴുവനും കിടന്ന് പാടുപെടുമ്പോൾ ഒരു വെറും കൊച്ചച്ഛൻ കമ്മുക്കളുടെ കൂടെ കൂടുകയോ? അമ്മയ്ക്കത് ഒരിക്കലും പൊറുക്കാൻ കഴിയില്ല. ഇങ്ങനത്തോരിണ് മാറാൻ ചെല്ലി പുറത്താക്കേണ്ടത്. അമ്മ പറഞ്ഞു, നിങ്ങളുടെ സഭയിൽ തലയ്ക്കാ വിളിവുള്ള ഒരാളുണ്ട് അയാൾ. അപ്പോൾ അയാളെ പിടിച്ച് കുരിശുമ്പ തറയ്ക്കണം. അപ്പപ്പാ എന്തൊരാൾക്കാരണിത്? അമ്മാമ്മ വഴക്കുണ്ടാക്കാൻ കരുതി കൂടി പറഞ്ഞു. ഐ റിപ്പീറ്റ്, കരുതി കൂട്ടി പറഞ്ഞു. അമ്മയും അമ്മാമ്മയും തമ്മിലുള്ള വഴക്ക് കഴിഞ്ഞതോടെ അമ്മയ്ക്ക് കൊച്ചച്ഛനോട് അടങ്ങാത്ത പകയായി. എന്നിട്ടും അടക്കവും ഒതുക്കവും ഇല്ലെന്ന പേരിൽ ദൂരേക്ക് സ്ഥലം മാറ്റിയ കൊച്ചച്ഛൻ ഒരു ദിവസം കുട്ടിപ്പാപ്പനെ കാണാൻ വന്നപ്പോൾ അമ്മ ഈശോ മിശിഹായ്ക്ക് സ്തുതി പറഞ്ഞു, മുട്ട പുഴുങ്ങി കൂട്ടാൻ വെച്ചു. അച്ഛനും കുട്ടിപ്പാപ്പനും കൈ കോർത്ത് പിടിച്ച് ഏറെ നേരം ഇരുന്നു. അവർ കട്ടിയുള്ള ഭാഷയിൽ ഒന്നും സംസാരിച്ചില്ല. കൊച്ചച്ഛൻ പട്ടിക്കാട്ടിയ കൃഷികളെപ്പറ്റിയാണ് പറഞ്ഞത്. ക്ഷയരോഗത്തിന് വെല്ലൂരിൽ വളരെ നല്ല ചികിത്സയുണ്ട്, ഞാൻ അന്വേഷിച്ചു, കൊച്ചച്ഛൻ പറഞ്ഞു. ഇത്രയും പഴകിയ ക്ഷയത്തിനോ? കുട്ടിപ്പാപ്പൻ ചിരിച്ചു. ആ ചിരയിൽ പതിവില്ലാത്ത ഒരു മങ്ങലുണ്ട്. അത് ആനി പെട്ടെന്ന് കണ്ടുപിടിച്ചു. അവൾ കുട്ടിപ്പാപ്പനോട് ചേർന്നു നിന്നു. കൊച്ചപ്പൻ്റെ മുമ്പിലായാലും കുട്ടിപ്പാപ്പൻ നിരാശപ്പെടരുത്. ആനി അവളുടെ മുഖം കൊണ്ട് കുട്ടിപ്പാപ്പൻ്റെ നിരാശച്ചിരി മറച്ചു പിടിച്ചു. പോകാൻ നേരത്ത് കൊച്ചച്ഛൻ പറഞ്ഞു, ഫ്രാൻസിസിൻ്റെ ചികിത്സയ്ക്ക് വേണ്ട പണം, ഐ റിപ്പീറ്റ്, ചികിത്സയ്ക്ക് വേണ്ട പണം ഞാൻ സ്വരൂപിക്കുന്നുണ്ട്. നമുക്ക് വെല്ലൂർക്ക് പോകണം. അപ്പോഴും കുട്ടിപ്പാപ്പൻ ചിരിക്കാതിരിക്കാൻ വേണ്ടി ആനി കുട്ടിപ്പാപ്പനെ തോണ്ടി വിളിച്ചു.